ആത്മീയമായി നമ്മെ നയിക്കുന്നവരെ നാം സ്നേഹിക്കണം, ബഹുമാനിക്കണം, ഒരിക്കലും ആരാധിക്കരുത്. അവരും മനുഷ്യരാകുന്നു എന്നോർക്കണം. അവരുടെ പേരുകൾ പറഞ്ഞ് നാം ഭിന്നിക്കുവാൻ പാടില്ല. എല്ലാ മനുഷ്യരും ദൈവമുൻപാകെ ഒരുപോലെയാണ്. ഒരൊറ്റ വ്യത്യാസമുള്ളത് രക്ഷിക്കപ്പെട്ടവരും അല്ലാത്തവരും എന്നുള്ളത് മാത്രമാണ്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
സുവിശേഷീകരണത്തെക്കാളേറെ നേതൃത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പണം ചെലവഴിക്കുകയും ചെയ്യുന്നവർ വാസ്തവത്തിൽ ക്രിസ്തുവിനെ തങ്ങളുടെ മുൻഗണനയാക്കാതെ വഴിതെറ്റി ഓടുന്നവരാകുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. നേതാക്കന്മാരുടെ പിൻപിൽ അണിനിരന്ന് ചേരിതിരിഞ്ഞ് അടിയുണ്ടാക്കുന്നത് ഇന്ന് ക്രിസ്തീയ സഭകളിലും സംഘടനകളിലും കണ്ടുവരുന്ന ഒരു ദുഷ്പ്രവണതയാകും. ആരെങ്കിലും നമ്മെ സഹായിച്ചെന്നാൽ ആ വ്യക്തിയോടൊരു അടുപ്പം തോന്നുക സ്വാഭാവികമാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ ഒരു നേതാവിനോട് കൂടുതൽ താൽപര്യം തോന്നുവാൻ വഴിയുണ്ട്. എന്നാൽ നമ്മുടെ പ്രതിബദ്ധത ഒരിക്കലും വഴക്കിലേക്കും അപവാദം പറച്ചിലേക്കും തകർന്ന ബന്ധങ്ങളിലേക്കും നയിക്കരുത്. നിങ്ങളുടെ ഒന്നാമത്തെ പ്രതിബദ്ധത ക്രിസ്തുവിനോടാകുന്നു എന്നോർക്കണം, അല്ലാതെ മനുഷ്യരോടാരോടും അല്ല. ആത്മീയമായി നമ്മെ നയിക്കുന്നവരെ നാം സ്നേഹിക്കണം, ബഹുമാനിക്കണം, ഒരിക്കലും ആരാധിക്കരുത്. അവരും മനുഷ്യരാകുന്നു എന്നോർക്കണം. അവരുടെ പേരുകൾ പറഞ്ഞ് നാം ഭിന്നിക്കുവാൻ പാടില്ല. എല്ലാ മനുഷ്യരും ദൈവമുൻപാകെ ഒരുപോലെയാണ്. ഒരൊറ്റ വ്യത്യാസമുള്ളത് രക്ഷിക്കപ്പെട്ടവരും അല്ലാത്തവരും എന്നുള്ളത് മാത്രമാണ്. കൊരിന്ത്യ സഭയിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുവാൻ ആരംഭിച്ചത്. ആദ്യത്തെ പ്രശ്നമായി നാം കണ്ടത് അവിടുത്തെ ഭിന്നതയാണ്. ഓരോരുത്തർ ഓരോ നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് ഭിന്നിച്ചു നിൽക്കുന്നു. മൂന്നാം അധ്യായം നാം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇന്ന് നാലാം അധ്യായത്തിലേക്ക് നാം വരികയാണ്. ഈ കൊരിന്ത്യ സഭയിലുണ്ടായിരുന്ന ഭിന്നതയും പിണക്കവും പൌലോസ് കൈകാര്യം ചെയ്യുന്ന ഒടുവിലത്തെ അധ്യായമത്രേ നാലാം അധ്യായം. ഈ അധ്യായത്തിൽ അവൻ ക്രിസ്തുവിന്റെ ദാസന്മാരുടെ അവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതത്രേ ക്രിസ്തീയ സ്വഭാവത്തെ, പെരുമാറ്റ രീതിയെ ശരിയാവണ്ണമാകുവാൻ സഹായിക്കുന്നത്. നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം കാണുന്നു, ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഈ അനുഗ്രഹീത വാക്യം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. നാം എല്ലാം ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരാണ്. ഓരോ വിശ്വാസിയും ക്രിസ്തുവിന്റെ ഓരോ ശുശ്രൂഷക്കാരനാണ്, ശുശ്രൂഷക്കാരിയാണ്. ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേൾക്കാം, അത് ഞങ്ങളുടെ സഭാ ശുശ്രൂഷകനാണ് എന്ന്. ഈ പറയുന്നവർ ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരായിരിക്കുന്നതാണ് ഏറ്റവും നല്ലതല്ലേ? കാരണം അവർ ക്രിസ്തുവിനോടാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത്. ക്രിസ്തുവിന്റെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ താങ്കൾ ക്രിസ്തുവിനോടാണ് കടമ്പെട്ടിരിക്കുന്നത്. നാം എല്ലാം ശുശ്രൂഷകരാണ്. താങ്കൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും താങ്കളൊരു ഉപദേശിയാണ്. ഞാൻ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് ആരെങ്കിലും എന്നെ ഉപദേശി എന്ന് വിളിക്കുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ വിളിച്ചില്ലെങ്കിൽ മാത്രമാണ് പ്രയാസം. തിരുവനന്തപുരം ഭാഗത്തൊക്കെ ചെന്നാൽ പ്രസംഗിയാരെന്ന് വിളിക്കും. താങ്കൾ ഒരു ദൈവവൈദലായി തീർന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രസംഗിയാരാണ്, ഉപദേശിയാണ്. പലർക്കും അങ്ങനെ തങ്ങളെ വിളിച്ചു കേൾക്കുന്നത് ഇഷ്ടമല്ല. കാരണം അതൊരു താണപണിയാണെന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇതിനേക്കാൾ മോശമായ പേര് വിളിച്ചാലും പരാതിയില്ല, ഉപദേശിയെന്നാകരുത്. അതെ, നാം എല്ലാം പ്രസംഗകരാണ്. നാം നമ്മുടെ ജീവിതം കൊണ്ട് ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള ദൂതുകൾ പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഏത് വിധത്തിലുള്ളൊരു ദൂതാണ് താങ്കൾ നൽകുന്നത്? ക്രിസ്തുവിന്റെ ഒരു ശുശ്രൂഷക്കാരൻ, അതെ, ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാകുന്നു എന്ന കാര്യം മറക്കരുത്. പൌലോസിന്റെ സമയത്ത് ഈ ഗ്രഹവിചാരകന്മാർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, വീട്ടുടയവന് വേണ്ടി വീട് നോക്കി നടത്തുന്നവനായിരുന്നു ഗ്രഹവിചാരകൻ. അവന് വീടിന്റെ ചുമതല, അവിടുത്തെ ഭക്ഷണകാര്യങ്ങളുടെ ചുമതല, വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. വീട്ടുകാർക്ക് ആവശ്യമുള്ളതുപോലെ സാധനങ്ങൾ കൊടുക്കുന്ന ചുമതല അവന്റേതായിരുന്നു. അതുപോലെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരൻ ദൈവവചനം ദൈവത്തിന്റെ ഗ്രഹത്തിന് മുഴുവൻ എത്തിച്ചു കൊടുക്കണം. ഇവിടെ ഇതാ വീണ്ടും ആ പദം മർമ്മം. ആ വാക്കിന്റെ അർത്ഥം ഓർക്കുന്നുണ്ടല്ലോ, മർമ്മം. നേരത്തെ വെളിപ്പെടാതിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നതുമായ കാര്യങ്ങളാണ് മർമ്മം. പ്രാകൃത മനുഷ്യന് മർമ്മങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ക്രിസ്തുവിനുള്ള കാര്യങ്ങൾ എടുത്ത് നമുക്ക് കാണിച്ചു തരുവാൻ സാധിക്കൂ. മർമ്മം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ സുവിശേഷമാണ്, ദൈവവചനം. നാം ദൈവവചനത്തിന്റെ ഗ്രഹവിചാരകന്മാരായിരിക്കാൽ നാം ആ കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. രണ്ടു മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. നാം ഓരോരുത്തരും ഹാജരാകേണ്ടതായ മൂന്ന് വ്യത്യസ്തമായ കോടതികളാണ് ഈ രണ്ട് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യങ്ങൾ വളരെ പ്രയാസമുള്ള രണ്ട് വാക്യങ്ങളായി തോന്നാവുന്നതാണ്. എന്നാൽ വാസ്തവത്തിൽ അവ അങ്ങനെയല്ല. അവ നമ്മോട് പറയുന്നത് എന്തെന്നാൽ, താങ്കൾക്ക് എന്നെ ന്യായം വിധിക്കുവാൻ ഒരധികാരവുമില്ല. എനിക്ക് താങ്കളെ ന്യായം വിധിക്കുവാനും അധികാരമില്ല. കാരണം നാം രണ്ടുപേരും ഉന്നതമായ വേറൊരു കോടതിക്ക് മുൻപാകെ നിൽക്കുവാൻ പോകുകയാണ്. ഒന്നാമത്തെ കോടതി താണമെന്നത്രേ, കീഴ്ക്കോടതി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം എന്ന കോടതിയാകുന്നു ഇത്. പൗലോസ് പറയുന്നത്, നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന്. ഒരു തർജ്ജമ ഇപ്രകാരമാണ്, ഇതിനെപ്പറ്റി നിങ്ങളോ മറ്റുള്ളവരോ എന്ത് ചിന്തിക്കുന്നു എന്നോർത്ത് ഞാൻ വ്യാകുലപ്പെടുന്നില്ല. ഇത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഇത് കേട്ടാൽ തോന്നും പൌലോസ് സമൂഹ തത്വങ്ങൾക്ക് വിരുദ്ധമായി പോകുന്നുവെന്ന്. എന്നാൽ പൌലോസ് മറ്റുള്ളവരുടെ അഭിപ്രായത്തോട് ഹൃദയശൂന്യമായോ അവജ്ഞയോടോ അല്ല സംസാരിക്കുന്നത്. ഞാൻ ആരെയും വകവയ്ക്കുന്നില്ല എന്ന നിഷേധ മനോഭാവം അല്ലിത്. പിന്നെയോ, മറ്റുള്ളവരുടെ അഭിപ്രായ പ്രകടനങ്ങളിലോ വിലയിരുത്തലുകളിലോ അതീതമായി പൌലോസ് ജീവിച്ചു. അങ്ങനെയുള്ള കണക്കുകൂട്ടലുകളല്ല പൌലോസിനെ നിയന്ത്രിച്ചത്. തന്റെ വിമർശകർ പൌലോസിന്റെ അപ്പോസ്തോലത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ എത്ര ശക്തമായിട്ടാണ് പൌലോസ് അതിനെ തെളിയിക്കുവാൻ ശ്രമിച്ചത്. തെറ്റായ പ്രചരണങ്ങളിൽ അവൻ എപ്പോഴും മുറിവേറ്റിരുന്നു. ഇവിടെ ഈ അധ്യായത്തിൽ തന്നെ അവൻ അതിനൊരു ഉദാഹരണം സൂചിപ്പിക്കുന്നു. 4:11 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറുപോലെയും ഇന്നുവരെ സകലത്തിന്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട് പൌലോസ് വളരെയേറെ സൂക്ഷ്മബോധമുള്ളവനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അവന്റെ ജീവിതം അവയാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നില്ല. അവന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ കേന്ദ്രീകരിച്ചിരുന്നില്ല. നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നാം എല്ലാം മറ്റുള്ളവരുടെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കാത്ത ഒന്നത്രേ അത്. മഹാനായ ഏബ്രഹാം ലിങ്കൻ പറഞ്ഞു, പൊതുജനങ്ങളുടെ അഭിപ്രായമാണ് ഈ രാജ്യത്തെ എല്ലാം എന്ന്. നിർഭാഗ്യവശാൽ അതാണ് സത്യം. മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നിന്നും വ്യതിചലിക്കുന്നതിൽ ഒരു അപകടമുണ്ട്. നമ്മുടെ ശത്രുക്കളുടെ വിമർശനത്തിൽ വിധേയപ്പെടുകയും അവർക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നതിൽ അപകടമുണ്ട്. നമ്മുടെ ന്യായാസനങ്ങൾ എപ്പോഴും നീതിയേക്കാൾ ഏറെ ജനങ്ങളുടെ പ്രീതിക്ക് വില കൽപ്പിക്കും. രാഷ്ട്രീയക്കാരുടെ സ്ഥിതി ഒട്ടും തന്നെ വ്യത്യസ്തമല്ലല്ലോ. പൊതുജനത്തിന്റെ താളത്തിന് തുള്ളിയില്ല എങ്കിൽ വീട്ടിലിരിക്കുകയല്ലേ ഉള്ളൂ. ചിലർ മൂല്യങ്ങളും അഭിമാനവും അന്തസ്സും എല്ലാം കൈവിടുവാൻ തയ്യാറാണ്. ജോൺ മിൽട്ടൺ പറഞ്ഞു, ഒരു കുലീന മനസ്സിന്റെ അഥവാ മഹാന്റെ ഏറ്റവും ഒടുവിലത്തെ ബലഹീനത പ്രശസ്തിക്കുവേണ്ടിയുള്ള വാഞ്ചയാകുന്നു എന്ന്. നിർഭാഗ്യവശാൽ അതാണ് ഇന്ന് ബഹുഭൂരിപക്ഷവും തേടി നടക്കുന്നത്. എങ്ങനെയെങ്കിലും പ്രശസ്തി. അതിന് 1000 കൂട്ടം ന്യായീകരണം പറയുകയും ചെയ്യും. പ്രശസ്തനായിക്കൊള്ളൂ, എന്നാൽ മൂല്യങ്ങളെ ബലിയർപ്പിച്ചിട്ട് വേണോ? സത്യത്തെ മറച്ചുപിടിച്ചരുതെന്ന് മാത്രം. നമ്മിൽ അനേകരുടെയും പ്രശ്നം എന്തെന്നാൽ, വിമർശനം കൊണ്ട് രക്ഷപ്പെടുന്നതിനേക്കാൾ പ്രശംസ കൊണ്ട് നാം നശിക്കുകയാണ്. ഞാൻ വീണ്ടും പറയട്ടെ, നമ്മിൽ അനേകരുടെയും പ്രശ്നം എന്തെന്നാൽ, വിമർശനം കൊണ്ട് രക്ഷപ്പെടുന്നതിനേക്കാൾ പ്രശംസ കൊണ്ട് നാം നശിക്കുകയാണ്. ഞാൻ വളരെ സൂക്ഷിച്ചു തന്നെയാണ് പറയുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട് പൌലോസ് സൂക്ഷ്മബോധം ഉള്ളവനായിരുന്നെങ്കിലും അവന്റെ ജീവിതത്തെ നയിച്ച നയങ്ങൾ അതായിരുന്നില്ല. പലപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണ് നമ്മെ നയിക്കുന്ന ഘടകം. അതുകൊണ്ട് തന്നെ നാം അല്ലാത്തതുപോലെയാണ് നടക്കുന്നത്. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു മനുഷ്യൻ തന്റെ വിവാഹത്തിന് ഒരു സൂട്ട് തയ്പ്പിച്ചു. തയ്ച്ചുകൊണ്ട് വീട്ടിൽ വന്നപ്പോഴാണ് ആരോ പറഞ്ഞത് സൂട്ടിന്റെ വലത്തെ കൈക്ക് ഇടത്തേതിനേക്കാൾ അല്പം നീളക്കുറവുണ്ടെന്ന്. തയ്യൽക്കാരന്റെ അടുത്ത് ചെന്നപ്പോൾ അയാളുടെ പക്ഷം, ഇനിയും ഇതൊക്കെ അഴിച്ച് വെട്ടി തയ്ച്ചാൽ ആകെ വൃത്തികേടാകും സാറേ, അല്പം വ്യത്യാസമല്ലേ ഉള്ളൂ, നടക്കുമ്പോൾ വലത്തെ കൈ അല്പമൊന്ന് മുകളിലോട്ടാക്കിയാൽ മതിയെന്ന്. ആരും അറിയാതെ ഒന്ന് വെട്ടിച്ചാൽ കാര്യം നേരെയായില്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരാളുടെ അഭിപ്രായം. അയാളുടെ പാൻസിന്റെ ഇടത്തെ കാലിട്ടല്ലോ, അതിന് അല്പം നീളക്കുറവുണ്ട് പോലും. ഓടി തയ്യക്കാരന്റെ അടുത്ത് ചെന്നു. അപ്പോൾ അയാൾ പഴയതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തു, നടക്കുമ്പോൾ ഇടത്തേക്കാൽ വലത്തേക്കാലിനേക്കാൾ അല്പമൊന്ന് പൊക്കിച്ചവിട്ടുകയും നിൽക്കുമ്പോൾ അങ്ങോട്ടൊന്ന് ചരിഞ്ഞു നിൽക്കുകയും ചെയ്താൽ പ്രശ്നം കഴിഞ്ഞില്ലേ? ഇനിയും നിങ്ങൾ ചിന്തിക്കൂ, വിവാഹ ദിവസം പെണ്ണിന്റെ വീട്ടുകാർ പറയുന്നു ഈ പയ്യന് കാലിന് സ്വാധീനക്കുറവുണ്ടെന്ന്. അത് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയതെന്ന്. ഇന്ന് അനേകരും ഈ പറഞ്ഞതുപോലെയാണ് നടക്കുന്നത്. പൗലോസ് പറയുന്നു, നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം, എനിക്ക് നിസ്സാരം. രണ്ടാമത്തെ കോടതി ഉയർന്ന കോടതിയാണ്. അത് ഓരോരുത്തരുടെയും സ്വന്തം മനസാക്ഷി എന്ന കോടതിയാണ്. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. ഈ മനസാക്ഷി എന്നുള്ളത് ഒരു ശരിയായ വഴികാട്ടിയാണോ? പൗലോസ് പറയുന്നത് അത് കൃത്യമായ ഒരു വഴികാട്ടിയല്ലെന്നത്രേ. നാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. മനസാക്ഷിയുടെ യുഗത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പഠിക്കുകയുണ്ടായി. അത് ജലപ്രളയത്തോടെ അവസാനിച്ചു എന്നും നാം കണ്ടതാണ്. പുതിയ നിയമ വിശ്വാസിക്ക് പ്രകാശിപ്പിക്കപ്പെട്ട ഒരു മനസാക്ഷിയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അത് നമ്മെ ശാസിക്കുകയും നാം തെറ്റാകുന്നു എന്ന് നമ്മോട് പറയുകയും ചെയ്യുമ്പോൾ നാം അതിനെ അനുസരിക്കണം. മനസാക്ഷിയെ അടിച്ചമർത്തുവാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്തെന്നാൽ അധികം നാൾ അത് ചെയ്യേണ്ടി വരില്ല. താങ്കൾ അമർത്തുന്ന വഴിക്ക് തന്നെ അത് ഒതുങ്ങിത്തരും. നമ്മെ തെറ്റിനെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതുപോലെ തന്നെ മനസാക്ഷിക്ക് വേണമെങ്കിൽ നമ്മുടെ നിസാരമട്ടിനെ അംഗീകരിക്കുകയും നമ്മുടെ മിഥ്യാബോധത്തെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മെ മുഖസ്തുതി പറഞ്ഞ് സന്തോഷിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നാം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നാം എല്ലാവരും ഈ കോടതിയുടെ മുൻപിൽ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നു. ഇന്ന് അനേകരും തങ്ങളുടെ മനസാക്ഷിയെ അടിച്ചമർത്തി തങ്ങളുടെ ഇഷ്ടത്തിന് കൊണ്ടുവന്ന് അതിന്റെ സ്തുതി കേട്ട് സന്തോഷിക്കുകയാണ്. ഒരു മഹാൻ പറഞ്ഞത് ഇപ്രകാരമാണ്, വിജയവും തോൽവിയും നമ്മിൽ തന്നെയാണ്. ആളുകൾ പുകഴ്ത്തി പറയുന്നതിനാലോ ആളുകൾ വിമർശിച്ച് തള്ളുന്നതിനാലോ അല്ല വിജയവും പരാജയവും. സത്യസന്ധനായ ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയല്ല, പിന്നെയോ അവൻ ശരിയെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ചെയ്യുകയാണ്. അത് വളരെ ധൈര്യമായ ഒരു സൂത്രവാക്യമാണ്, ഉന്നതമായ ഒരു നിയമമാണത്. എന്നിട്ടും പൗലോസ് പറയുകയാണ്, താൻ അതുപോലെ ചെയ്തില്ല എന്ന്. എന്നെക്കുറിച്ച് എനിക്കുള്ള അഭിപ്രായത്തിനും ഞാൻ വില കൽപ്പിക്കുന്നില്ല. എന്നാൽ അത് എന്നെ ദൈവം മുൻപാകെ നീതീകരിക്കുകയില്ല. തനിക്കെതിരെ ഏതോ ചില കാര്യങ്ങളൊക്കെ പൌലോസിന് അറിയാമായിരുന്നു എന്ന അർത്ഥത്തിലല്ല അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. മറിച്ച് അവൻ പറയുന്നത് തനിക്കെതിരെ ഒന്നും തന്നെ തനിക്കറിയില്ല, എന്നാൽ പോലും അത് തന്നെ ദൈവസന്നിധിയിൽ നീതിമാനാക്കുന്നില്ല. നമ്മുടെ മനുഷ്യ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ മേൽ വളരെ കർക്കശമായി നാം ഉന്നയിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ നമ്മിൽ വളരെ അയഞ്ഞ ഒരു മനോഭാവം, അല്പം സൌകര്യമായി തന്നെ വിധിക്കുക. അതായിരുന്നു ദാവീദിന്റെ പ്രശ്നം. മറ്റൊരാളിലെ ദുഷ്ടത കാണുവാൻ അവന് സാധിക്കുന്നു, എന്നാൽ അതേ കാര്യം തന്നിൽ കാണുവാൻ അവന് കഴിയുന്നില്ല. നമ്മുടെ കാര്യം എങ്ങനെയുണ്ട്? ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം അവരുടെ സഹോദരന്റെ ഭാര്യയെക്കുറിച്ച് വളരെയേറെ കുറ്റം പറയുന്നത് കേട്ടു. വിഷയം നാത്തൂൻ ഈ പറഞ്ഞ സ്ത്രീയുടെ അമ്മയെ വേണ്ട വിധം അന്വേഷിക്കുന്നില്ല എന്നതാണ്. എന്തൊരു വിമർശനം! സത്യമാണല്ലേ? എന്നാൽ ഈ കുറ്റം പറയുന്ന സ്ത്രീ തന്റെ അമ്മായിയമ്മയെ സഹായിക്കുവാനോ കൂടെ താമസിപ്പിക്കുവാനോ മനസ്സില്ലാതെ വേറെ താമസിപ്പിച്ചിരിക്കുകയാണ്. സ്വന്തം കാര്യമാകുമ്പോൾ എത്രമാത്രം അയവ് നാം കൊടുക്കും! ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ വേറൊരാൾ മുറുകെ പിടിക്കുമ്പോൾ നാം അവരെ ശാഠ്യക്കാരെന്നോ കലഹപ്രിയരെന്നോ ഒക്കെ വിളിക്കുവാൻ മടി കാണിക്കില്ല. എന്നാൽ അതേ കാര്യം നാം പറയുമ്പോൾ നാം നമ്മുടെ വിശ്വാസത്തിന്റെ ധൈര്യം കാണിക്കുകയാണെന്ന് അഭിമാനിക്കും. മറ്റുള്ളവർ ഭിന്നതയുണ്ടാക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. എന്നാൽ അതേ കാര്യം നമ്മുടേതാകുമ്പോൾ നാം സത്യത്തിനുവേണ്ടി നിൽക്കുകയാകും. ദൈവാലയത്തിൽ ആരാധനയ്ക്ക് വരാതിരിക്കുമ്പോൾ മറ്റുള്ളവർ പിന്മാറ്റത്തിലാണ്. എന്നാൽ നമുക്ക് ഒരു നല്ല കാരണം പറയുവാനുണ്ട്. നാം നമ്മുടെ മേൽ കർക്കശമായൊരു നിലപാട് എടുക്കുവാൻ പലപ്പോഴും മറന്നുപോകുന്നില്ലേ? അല്ലെങ്കിൽ സൌകര്യപൂർവം നാം മറക്കുകയാകും. ഇത് വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് മറക്കരുത്. അങ്ങനെ കർക്കശമായ ഒരു നിലപാടില്ലാത്തതിനാൽ നാം ആത്മീയമായി വളരുന്നില്ല. അധികമൊന്നും വേണ്ട. മറ്റുള്ളവരിൽ താങ്കൾ കാണുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ താങ്കളിൽ ഉണ്ടോ എന്ന് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. ഇപ്പോൾ എന്നെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ പലർക്കും താല്പര്യമുണ്ടായി കാണുമില്ലേ? അതിനെന്താ, അറിയേണ്ടത് ചോദിച്ചുകൊള്ളുക, ഞാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടൊന്ന് ചോദിച്ചാൽ മതിയാകും, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ബോധപൂർവം തന്നെയാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാനത്ത് ആയിരിക്കുവാനാണ് എല്ലാവർക്കും ആഗ്രഹം. എന്നാൽ സാധാരണ നാം അത് വളച്ചൊടിക്കാറുണ്ട്, അതെ, നമ്മുടെ സൌകര്യത്തിന് കൊണ്ടുവരുവാനുള്ള ശ്രമത്തിൽ. അതെ, നാം നമ്മുടെ തന്നെ മുൻപിൽ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നില്ല. ഈ രണ്ടാമത്തെ കോടതിയുടെ തീരുമാനം ദൈവം ഒരുപക്ഷെ തിരുത്തിയെന്ന് വന്നേക്കാം. അതെ, നമ്മുടെ തന്നെ മനസാക്ഷിയുടെ തീരുമാനം. മൂന്നാമത്, നാം ഓരോരുത്തരും നിൽക്കേണ്ടതായ മൂന്നാമത്തെ ഒരു കോടതിയുണ്ട്. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു, സുപ്രീം കോടതി. ഒരുവനാൽ, അതെ, ഒരേ ഒരു യജമാനനാൽ ആകുന്നു ഇത്. അത് ക്രിസ്തുവിന്റെ ന്യായാസനമാകുന്നു. പൗലോസ് പറയുന്നത് താൻ ഒരു ദിവസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുവാൻ പോകുന്നു എന്നത്രേ. നാം ഓരോരുത്തരും ഒരു ദിവസം ആ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കും. രണ്ട് കൊരിന്ത്യർ 5 ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പൗലോസ് പറയുന്നതായിരിക്കും. എന്താണ് അവിടെ ന്യായം വിധിക്കുവാൻ പോകുന്നത്? നമ്മുടെ പാപങ്ങൾക്ക് നമ്മെ അവിടെ ന്യായം വിധിക്കില്ല എന്ന് നമുക്കറിയാം. കാരണം ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നതുപോലെ ഒരു വിശ്വാസിയുടെ പാപം അവനിൽ നിന്നും അകറ്റിയിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ക്രിസ്തുവിന്റെ രക്തത്തിനടിയിലാണ്, അതെ, രക്തത്താൽ മറയ്ക്കപ്പെട്ടു. ദൈവം അത് ഒരിക്കലും ഓർക്കുകയില്ല. ഒരു വിശ്വാസിയെ ന്യായം വിധിക്കുന്നത് അവന്റെ കാര്യവിചാരകത്വത്തിന്റെ പേരിലായിരിക്കും. നമ്മുടെ സകല ഭൌതിക സമ്പത്തുകളും നമ്മുടെ ശരീരങ്ങൾ, സമയം, സമ്പത്ത്, സാധ്യതകൾ, ഇവയത്രേ ന്യായവിധിക്കായി കൊണ്ടുവരുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് വിശ്വസ്തനായ ഒരു കാര്യവിചാരകനായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ല, നമ്മുടെ സ്വന്തമായി ഒന്നും തന്നെ ഇല്ലല്ലോ. ഇത് കേൾക്കുന്നത് പലർക്കും ഞെട്ടലാണ്. ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് ചിന്തിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നവരോട് അതൊന്നും അവരുടേതല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വെറുപ്പ്, അസ്വസ്ഥത എനിക്ക് മനസ്സിലാകും. എന്നാൽ സത്യം പറയാതിരിക്കുവാൻ ഒക്കുമോ? ഒരു ദൈവബദലായി തീർന്നാൽ നമുക്കുണ്ടെന്ന് കണക്കുകൂട്ടി വെച്ചിരിക്കുന്നത് പോലും കൈവിട്ടേ മതിയാകും. അതെല്ലാം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. സകലവും ക്രിസ്തുവിനുള്ളത്, നാമും ക്രിസ്തുവിനുള്ളവർ എന്ന് നാം അല്പം മുൻപ് ചിന്തിച്ചതായിരുന്നല്ലോ. നാം അവരുമായി കൂട്ടുകച്ചവടത്തിലാണ്. 3 അവസാനത്തിൽ നാം കണ്ടിരുന്നു സകലവും നമുക്കുള്ളതാകുന്നു എന്ന്. പൗലോസ് നമ്മുടേത്, അപ്പൊല്ലോസ് നമ്മുടേത്, എല്ലാ വിശുദ്ധന്മാരും നമുക്കുള്ളത്, നാം ജീവിക്കുന്ന ഈ ലോകം നമുക്കുള്ളതാണ്. നമുക്ക് ഈ ലോകത്തിൽ കാണുന്ന പ്രകൃതി രമണീയത ആസ്വദിക്കാം. ഇവിടുത്തെ മലകൾ, മരങ്ങൾ, കായലും കടലും, അതെ, ജീവിതം തന്നെ നമുക്ക് ആസ്വദിക്കുവാനുള്ളതാണ്. അനേകരും ഇതൊന്നും ആസ്വദിക്കുന്നില്ല എന്നതാണ് സങ്കടം. എനിക്ക് നമ്മുടെ ഇടുക്കി ജില്ലയിലും വയനാടൻ മലകളിലുമൊക്കെ യാത്ര ചെയ്യുവാൻ എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ? എന്തൊരു ആസ്വാദ്യതയില്ലേ? ഈ കൊച്ചു കേരളം എത്ര മനോഹരമാണ്! കുട്ടനാട്ടിലോട്ട് ചെന്നാൽ, പാലക്കാട്ടോട്ട് ചെന്നാൽ എന്തൊരു മനോഹരമായ കാഴ്ചകൾ! അതെ, നമുക്ക് ആസ്വദിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഭൂപ്രദേശം. പൗലോസ് കുറെ കൂടി മുൻപോട്ട് പോയി പറയുകയാണ്, മരണം പോലും നമ്മുടേതാണെന്ന്. ഇന്ന് മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കളോ? മരണം നിങ്ങളുടേതാണ്, അത് നിങ്ങൾക്കുള്ളതാണ്. മരണം നിങ്ങളുടെ യജമാനനല്ല, നിങ്ങൾ അതിന്റെ യജമാനനാണ്. അതാണ് ഒരു ദൈവപൈതൽ. മരണം നിങ്ങൾക്കുള്ളത്, അതെത്ര ആശ്ചര്യകരം! നാം ക്രിസ്തുവിനുള്ളവരായി തീരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടേതാകും. വർത്തമാനകാലവും ഭാവികാലവും അവൻ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സകലത്തിന്റെയും കാര്യവിചാരകന്മാരായി നാം തീരുകയാണ്. നാം എല്ലാറ്റിന്റെയും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് എപ്പോഴും ഓർത്ത് വളരെ വിശ്വസ്തയോടെ നാം എല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. 5 വായിക്കുന്ന, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. അവനൊരുവനാണ് വിധിക്കുന്നത്. നാം മറ്റ് ആരെയെങ്കിലും വിധിക്കുവാൻ ഒരുമ്പെട്ടാൽ നാം ദൈവത്തിന്റെ സ്ഥാനമാകുന്നു എടുക്കുന്നത്. അതുകൊണ്ടത്രേ നമുക്ക് നേരെയുള്ള അപവാദങ്ങളോ വിമർശനങ്ങളോ നാം തന്നെ കൈകാര്യം ചെയ്യരുതെന്ന് പറയുന്നത്. ഒരാൾ താങ്കളെ വിമർശിച്ചാൽ ചോദിക്കുവാൻ പോകുകയോ 4 പറഞ്ഞു നടക്കുകയോ മറ്റ് യുദ്ധമുറകൾ ഏതെങ്കിലും എടുക്കുകയോ ചെയ്യരുത്. ദൈവം ന്യായമായി നമ്മെ വിധിച്ചുകൊള്ളും. അവന് സത്യം സത്യമായി തന്നെ അറിയാം. മിക്കവാറും നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്ന വ്യക്തിക്ക് അറിയാവുന്നതിനേക്കാൾ മോശമായ കാര്യങ്ങൾ നമുക്ക് നമ്മെക്കുറിച്ച് അറിയായിരിക്കും. ഇരുട്ടിന്റെ മറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ ക്രിസ്തുവിന്റെ സന്നിധിയിൽ വെളിച്ചത്താക്കുവാൻ പോകുകയാണ്. അവൻ ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അതുകൊണ്ടത്രേ നാം നമ്മുടെ ഓരോ നിമിഷത്തെയും ജീവിതത്തെ വളരെ സൂക്ഷ്മതയോടെ നയിക്കണമെന്ന് പറയുന്നു. തുടർന്ന് ഇവിടെ ആ വലിയ പ്രസ്താവന കാണുന്നു. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. ദൈവത്തിന്റെ ഓരോ വിശുദ്ധനെയും പ്രശംസിക്കുവാൻ അവൻ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. എന്നിൽ ഒരു നന്മയും ഇല്ലെങ്കിൽ പോലും ഞാൻ അവിടുത്തെ പൈതലാകുന്നു. അങ്ങനെ അവിടുത്തെ പൈതലായി എന്ന കാരണത്താൽ അവൻ എന്നെ പ്രശംസിക്കുവാൻ പോകുകയാണ്. എത്ര വലിയ പദവിയില്ലേ. 6 വാക്യത്തിൽ നാം വായിക്കുന്നു, സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പല്ലോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്. എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടുപഠിക്കേണ്ടതിനും ആരും ഒരുത്തിന് അനുകൂലമായും മറ്റൊരുവന് പ്രതികൂലമായും ചീർത്തുപോകാതിരിക്കേണ്ടതിനും തന്നെ. കൊരിന്ത്യ സഭയിലെ ഒരു പ്രശ്നം ഭിന്നതയായിരുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ട് പൌലോസ് ഇപ്പോൾ പറയുന്നത് ഇത് അവർക്ക് ഒരു ഉദാഹരണമായി താൻ ഉപയോഗിക്കുന്നു എന്നത്രേ. പൌലോസും അപ്പല്ലോസും സ്നേഹിതരായിരുന്നു. അവർ ഇരുവരും ക്രിസ്തുവിനുള്ളവർ ആകുന്നതാനും ക്രിസ്തു അവർക്ക് ഇരുവർക്കും ഉള്ളവനാകുന്നു. ഇരുവരും തങ്ങൾക്കുള്ള വരങ്ങളെ ഉപയോഗിക്കുന്നു. 4 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ, നിന്നെ വിശേഷിപ്പിക്കുന്നതാർ? ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളു? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നതെന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി. സ്നേഹിത, താങ്കൾക്കൊരു വരമുണ്ടോ? താങ്കൾക്ക് പ്രധാനപ്പെട്ട ഒരു വരമുണ്ടാകും. എന്നാൽ അത് പറഞ്ഞ് താങ്കൾക്ക് പുകഴുവാൻ ഒന്നുമില്ല. കാരണം ദൈവമാണ് താങ്കൾക്കത് തന്നിരിക്കുന്നത്. താങ്കളുടെ വരത്തിന്റെ ഉത്ഭവം താങ്കളിൽ നിന്ന് തന്നെയല്ല, അതുണ്ടാക്കിയവൻ ആരാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ വരങ്ങൾ ഓർത്ത് നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതത്രേ. സ്വന്തം മിടുക്കുകൊണ്ട് നേടിയെടുത്ത ഏതോ വരം കൊണ്ടാണ് നടക്കുന്നതെന്ന് ചിന്തിക്കുന്നതിനാലാണ് പലരും മറ്റുള്ളവരെ ആദരിക്കാത്തത്, അംഗീകരിക്കാത്തത്. നമുക്ക് സ്വയം പുകഴുവാൻ ഒന്നുമില്ല. 2 ഭിക്ഷക്കാർ തമ്മിൽ വഴക്കുമൂത്തപ്പോൾ ഒരുത്തൻ പറഞ്ഞു, നീ അത്ര ആളൊന്നും ആകണ്ട, കഴിഞ്ഞ 35 വർഷങ്ങളായി ഞാൻ ഈ തൊഴിലിലാണ്, നീയാണെങ്കിൽ ഒരു മാസം പോലും ആയില്ലല്ലോ ഈ പണി തുടങ്ങിയിട്ട്. നമുക്കറിയാം രണ്ടുപേരും ഏതവസ്ഥയിലാണെന്ന്. വല്ലവരിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമേ രണ്ടുപേർക്കും ഉപയോഗിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരെക്കാൾ നമുക്ക് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെന്ന് ചിന്തിച്ചു പുകഴേണ്ടതില്ല. എല്ലാം ദൈവം തന്നത് മാത്രമാണ്, അവിടുത്തെ ദാനങ്ങൾ. അതോർത്ത് നാം ദൈവത്തെ അധികം സ്തുതിക്കുകയാണ് വേണ്ടത്. 8-9 വാക്യങ്ങളിൽ, നിങ്ങൾ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അയ്യോ, നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ദൈവം അപ്പൊസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. സഭയുടെ വലിയ രക്തസാക്ഷിത്വത്തിന്റെ കാലയളവിൽ അപ്പൊസ്തലന്മാരെ ലോകത്തിനു മുൻപാകെ ഒരു കാഴ്ചവസ്തു പോലെ നിർത്തിയിരുന്നു. ഇവിടെ അവർ ലോകത്തിനു മാത്രമല്ല കൂത്തുകാഴ്ചയായി തീർന്നത്, പിന്നെയോ ദൂതന്മാർക്കും മറ്റ് മനുഷ്യർക്കും കൂത്തുകാഴ്ചയായി ഭവിച്ചു. മറ്റുള്ളവർ പ്രയത്നിച്ചു, നാം അവരുടെ പ്രയത്ന ഫലത്തിലേക്ക് പ്രവേശിച്ചു. നമുക്കിങ്ങനെ ഒരു ലേഖനം ലഭിക്കുവാനും ഇപ്പോൾ നാം പഠിച്ച് ആസ്വദിക്കുന്നത് പോലെ ആസ്വദിക്കുവാനും താൻ ഏതെല്ലാം വിധത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് പോയതെന്ന് ഇനിയും പൌലോസ് പറയും. 10-13 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ അത്രേ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറുപോലെയും ഇന്ന് വരെ സകലത്തിന്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എല്ലാവരെയും അറിയിക്കുവാൻ പൌലോസ് എത്രമാത്രം കഷ്ടം സഹിച്ചു എന്നുള്ള വലിയ സത്യം നമുക്ക് ഊഹിക്കുവാൻ പോലും പ്രയാസമാണ്. ആസിയ മുഴുവൻ അവൻ സുവിശേഷം അറിയിച്ചു. ആസിയയിലെ സകലരും, യഹൂദന്മാരും യവനന്മാരും, ദൈവവചനം കേട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. 14-15 വാക്യങ്ങളിൽ നാം കാണുന്നത്, നിങ്ങളെ നാണിപ്പിപ്പാനല്ല എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇതെഴുതുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല. ക്രിസ്തു യേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ആ ജനത്തെ ക്രിസ്തുവിങ്കിലേക്ക് നയിച്ച ആ വലിയ സുവിശേഷകൻ പൌലോസായിരുന്നു. താങ്കൾ ക്രിസ്തുവിങ്കിലേക്ക് നയിച്ച ആരുടെയെങ്കിലും ആത്മീയ പിതാവോ ആത്മീയ മാതാവോ ആയിരിക്കുക എന്നത് മനോഹരമായൊരു സംഗതിയാകുന്നു. ഗലാത്യലേഖനം 3 24 വാക്യത്തിൽ ശിശുബാലകൻ എന്ന് കാണുന്നു. അതേ വാക്കാണ് ഗുരു എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവരുടെ മുഖ്യ ജോലി കുട്ടികളെ സ്കൂളിലും കളിസ്ഥലത്തും കൊണ്ടുപോകുകയും കൊണ്ടുവരികയും ചെയ്യുന്നതായിരുന്നു. മേൽനോട്ടം ഉണ്ടെങ്കിലും പിതാവല്ല. പതിനാറും പതിനേഴും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ആകയാൽ എന്റെ അനുകാരികളാകുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇതു നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമത്യോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നതുപോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. ഒരു പിതാവിന്റെ ഗുണങ്ങളെ മക്കൾ അനുകരിക്കുന്നതുപോലെ ചെയ്യണം. വിനയം, ത്യാഗം, കഷ്ടം സഹിക്കുവാനുള്ള സന്നദ്ധത, ഇവയെ അനുകരിക്കണം. അതുമാത്രമല്ല, പൗലോസിന് തിമത്യോസിനെ കുറിച്ചുള്ള വ്യക്തിപരമായ പുകഴ്ചയാണ് ഇവിടെ കാണുന്നത്. കൊരിന്ത്യർ വിശ്വസ്തരായില്ല എങ്കിലും വിശ്വസ്തനായ ഒരുവനെ അവരുടെ അടുക്കൽ അയക്കുന്നു. പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ ചീർത്തിരിക്കുന്നു. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന്. ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല, ശക്തി തന്നെ കണ്ടറിയും. ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിലെത്രയാകുന്നു. നിങ്ങൾക്ക് ഏത് വേണം? ഞാൻ വടിയോടുകൂടെയോ സ്നേഹത്തിലും സൌമ്യാത്മാവിലുമോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത്? അവരുടെ സംസാരത്തിൽ താൻ അത്ര തൽപരനൊന്നുമല്ല എന്നത്ര പൗലോസ് പറയുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ ശക്തിയുണ്ടോ എന്നാണ് അവൻ അറിയുവാൻ ആഗ്രഹിക്കുന്നത്. ചിലർ ചീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നികളത്താൽ ഊതിവീർത്തതുപോലെ പൗലോസിന്റെ എതിരാളികളായിത്തീർന്നിരിക്കുന്നതിനെക്കുറിച്ചാണ് അവൻ പറയുന്നത്. പൗലോസിന് നേരിട്ട് ചെയ്യുവാൻ ഭയമായതുകൊണ്ടാണ് തിമത്യോസിനെ അയച്ചതെന്ന് അവർ വ്യാഖ്യാനിച്ചു. കൊരിന്തിൽ പോകുവാൻ പൗലോസിന് ഭയമില്ല എന്ന് അവൻ ഉടനെ തന്നെ പറയുന്നു. പക്ഷെ കർത്താവിന്റെ സമയത്ത് മാത്രമേ അവൻ അവിടേക്ക് പോകുകയുള്ളൂ. ദൈവരാജ്യം വാക്കുകളിലോ ബാഹ്യമായ ഏതെങ്കിലുമോ അല്ല, ആത്മീയ ഗുണങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് വിശ്വാസികൾ വീണ്ടും ജനനം വഴി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പൗലോസിന്റെ ഈ മനോഭാവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയാകുമായിരുന്നതല്ലേ? പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് അവിടുത്തെ വചനത്തിലൂടെ സംസാരിച്ചതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ ഭാവവും അവിടുത്തെ അതേ മനസ്സിന്റേതായിട്ടുള്ള സ്ഥിതിയും ഞങ്ങളിൽ ഉണ്ടാകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് വചനം കേട്ട് ഓരോരുത്തരെ അതിനായിട്ട് ഒരുക്കണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-425-5882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-425-5882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.